2020 December 29 ചൊവ്വാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. ഭാരതകൗമുദിയിൽ ശരണ്യ ഭുവനേന്ദ്രൻ എഴുതുന്നു, മതക്കോൽ കൊണ്ടളന്നു മതി പ്രണയം. അവൻ ഒരു ഫാക്ടറിയിലെ സൂപ്പർവൈസർ. പഠനത്തിനൊത്ത് അല്പം ഉയർന്ന വരുമാനമുള്ളൊരു ജോലിക്കായുള്ള അന്വേഷണത്തിലും. അവൾ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി. സർക്കാർ ജോലിക്കായുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. 2017 മഞ്ഞുകാലത്ത് ഇരുവരും ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ ഒരു കോച്ചിംഗ് സെന്ററിൽ കണ്ടുമുട്ടി. സൌഹൃദം പ്രണയത്തിന് വഴിമാറി. പ്രണയം പൂത്തുതളിർത്ത് മുന്നോട്ടു പോകുന്നതിനിടെ വീട്ടുകാരിൽ സംശയം ജനിച്ചു. സിമ്രാന്റെ പിതാവ് മകളുടെ ഫോൺ പരിശോധിച്ചു. പ്രണയം കൈയോടെ പിടിക്കപ്പെട്ടു. പ്രായപൂർത്തിയായ മകൾ പ്രണയിച്ചു എന്നതിനേക്കാൾ ഇതരമതസ്ഥനായ മുഹമ്മദ് ഷമീമിനെ പ്രണയിച്ചു എന്നതാണ് വീട്ടുകാരെ ചൊടിപ്പിച്ചത്. പിതാവ് സിമ്രാന്റെ ഫോണും പുസ്തകങ്ങളും വസ്ത്രങ്ങളും തീയിലെറിഞ്ഞു. സിമ്രാന് ഇരുട്ടുമുറിയിലെ വാസവും വിധിക്കപ്പെട്ടു. ഇതിനിടെ സിമ്രാനെ ഒപ്പം കൂട്ടി സുഖസുന്ദരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഷമീം ഡൽഹിയിലേക്ക് വണ്ടി കയറി. 2019 അവസാനത്തോടെ ജോലി തരപ്പെട്ടു. എതിർപ്പുകൾക്കിടയിലും 2020 ഏപ്രിലിൽ നാട്ടിലെത്തി സിമ്രാനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അടുത്ത വില്ലനായി കോവിഡ് എത്തി. കോവിഡിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിവർന്നു നിൽക്കുന്നതിനിടെ എത്തി മുഖ്യമന്ത്രിയുടെ വക അടുത്ത പ്രഹരം. ലവ് ജിഹാദ് തടയാനെന്ന പേരിൽ യു പി സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം. വിവാഹത്തിനായി മതപരിവർത്തനം നടത്താൻ യാതൊരവകാശവും കമിതാക്കൾക്കില്ല. എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ 30 മുൻപ് അപേക്ഷ നൽകണം. അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനിടെ ആ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ മതപരിവർത്തനത്തിന് ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് കേസ് നൽകും. കഴിഞ്ഞ 10 ലവ് ജിഹാദിന് ശ്രമിച്ചെന്ന് ആരോപിച്ച് തങ്ങളുടെ ഗ്രാമത്തിൽ ദമ്പതികളെ പോലീസ് സ്റ്റേഷനിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവവും ഷമീം ഓർക്കുന്നു. ഗോമാംസം കൈവശം വെച്ചെന്നാരോപിച്ച് മനുഷ്യനെ പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലുന്ന നാട്ടിൽ തങ്ങളുടെ സത്യവും സ്നേഹവുമൊക്കെ മനസ്സിലാക്കാൻ ആർക്കാണ് സമയമെന്നും ഷമീം ചോദിക്കുന്നു. 1.5 നിയമം. നിർബന്ധിതമോ വഞ്ചനാപരമോ ആയ മതപരിവർത്തനം തടയൽ ഓർഡിനൻസിന് കഴിഞ്ഞ 25 യോഗി ആദിത്യനാഥ് സർക്കാർ ശുപാർശ ചെയ്തത്. ഓർഡിനൻസിന് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ അംഗീകാരം നൽകി. പുതിയ നിയമപ്രകാരം കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതിക്ക് 10 വരെ തടവും 50,000 വരെ പിഴയും ലഭിക്കും. ഓർഡിനൻസ് അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹത്തിനായി മതപരിവർത്തനം നടത്തിയാൽ ആ വിവാഹത്തെ അസാധുവായി പ്രഖ്യാപിക്കും. വിവാഹശേഷം മതം മാറാൻ ആഗ്രഹിക്കുന്നവർ കളക്ടർക്ക് അപേക്ഷ നൽകണം. ആരെങ്കിലും അവരുടെ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അത് മതപരിവർത്തനമായി കണക്കാക്കില്ല. മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത പ്രതിക്കാണ്. നിയമലംഘനമുണ്ടായാൽ മതപരിവർത്തനത്തിന് ഇരയായ ആൾക്ക് പ്രതികൾ നഷ്ടപരിഹാരമായി 5,00,000 വരെ നൽകേണ്ടിവരും. പിഴയ്ക്ക് പുറമെയാണിത്. ഓർഡിനൻസിന് കീഴിൽ മുൻപ് ശിക്ഷിക്കപ്പെട്ടവരെ അതേ കുറ്റത്തിന് വീണ്ടും പിടികൂടിയാൽ അവർ ഇരട്ട ശിക്ഷയ്ക്ക് വിധേയരാകും. നിയമം പ്രാബല്യത്തിൽ വന്ന് 20 25 പേരെയാണ് 11 FIR യുപിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യവും ഉത്തരവുമില്ല. പൊതിരെ മർദ്ദനം. യുപി സർക്കാരിന് പുറമെ മധ്യപ്രദേശിലും ഈ നിയമം നടപ്പാക്കിക്കഴിഞ്ഞു. ഹരിയാന, കർണാടക സംസ്ഥാനങ്ങൾ ലവ് ജിഹാദ് വിരുദ്ധ നിയമം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ്. വിവാഹത്തിന് 1 മുൻപ് വധൂവരന്മാർ ഔദ്യോഗിക രേഖകളിൽ മതവും വരുമാനവും വെളിപ്പെടുത്തണമെന്ന നിയമം കൊണ്ടുവരാനൊരുങ്ങുകയാണ് അസമിലെ BJP സർക്കാർ. മിശ്രം വേണ്ട. പുതിയ ആന്റി കൺവേർഷൻ നിയമത്തിന്റെ ചരടുപിടിച്ച് മിശ്രവിവാഹങ്ങൾ തടയാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ ചാരുഗുപ്ത പറയുന്നത്. മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവകാശമുള്ള രാജ്യത്ത് വിവാഹം, പ്രണയം, മതവിശ്വാസം, മതപരിവർത്തനം തുടങ്ങിയ പൌരന്റെ അവകാശങ്ങളെ പ്രശ്നവൽക്കരിക്കുന്ന വർഗീയതയുടെ ഹിംസാത്മകതയെ ചെറുത്തുതോൽപ്പിക്കാത്ത പക്ഷം പൌരസ്വാതന്ത്ര്യം തന്നെ അപകടത്തിലാകും. ഓർഡിനൻസ് നിർഭാഗ്യകരമാണെന്ന് സുപ്രീംകോടതി മുൻ ന്യായാധിപൻ ജസ്റ്റിസ് മദൻ ലോക്കൂർ അഭിപ്രായപ്പെട്ടിരുന്നു. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അന്തസ്സിനെയും ഹനിക്കുന്നതും മനുഷ്യാവകാശങ്ങളെ ഹനിക്കുന്നതുമാണ് ഓർഡിനൻസ് എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്രമായ ഇച്ഛാശക്തിയെയും മാനുഷികമായ അന്തസ്സിനെയും സംരക്ഷിക്കുന്നതിനായി ഉണ്ടാക്കിയ നിയമത്തിന്റെ തത്വസംഹിതയെ ലംഘിക്കുന്നതാണ് ഇതെന്നും ലോക്കൂർ ഒരു പൊതുചടങ്ങിൽ വ്യക്തമാക്കി. 2018 ഹാദിയ കേസിൽ സുപ്രീംകോടതി എന്ത് വിധിയാണ് പ്രസ്താവിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മതം നോക്കണം. മരണക്കിടക്കയിലും ഒരുമയ്ക്കും സാഹോദര്യത്തിനും മതനിരപേക്ഷതയ്ക്കുമൊക്കെ ഉദാഹരണമായി ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഇടമാണ് നമ്മുടെ രാജ്യം. മതനിരപേക്ഷത കൊണ്ട് ആദ്യം വിവക്ഷിക്കുന്നത് മതസ്വാതന്ത്ര്യമാണ്. രാജ്യത്ത് ഔദ്യോഗികമായി ഒരു മതമില്ലെന്നതാണ് മതസ്വാതന്ത്ര്യം മുന്നോട്ടുവയ്ക്കുന്ന ആദ്യ ആശയം. പ്രത്യക്ഷത്തിൽ ഇന്ത്യ അങ്ങനെയാണ്. എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാലോ? മൃത്യുസ്പർശത്തിൽ പോലും ജാതിയും മതവും തപ്പുന്ന ഇടമായി മാറിക്കഴിഞ്ഞു ഇവിടം. ജാതി മേൽക്കോയ്മയുടെ കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനൊപ്പം ഒരു വ്യക്തിക്ക് ഏത് മതവും പിന്തുടരാമെന്നും മതനിരപേക്ഷത കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഒരു മതത്തിൽ ജനിച്ചു എന്നതിനാൽ പട്ടടയിൽ ഒടുങ്ങും വരെ അതിനെ ചുമക്കേണ്ടതില്ല. വ്യക്തിക്ക് തന്റെ മതം അപര്യാപ്തമാണെന്ന് തോന്നിയാൽ അത് മാറാം. ഒരു മതവും പിന്തുടരാതെ മതമില്ലാതെ ജീവിക്കുകയും ആകാം. ഇതിന്റെയൊക്കെ ലംഘനമാണ് യുപിയിൽ ആന്റി കൺവേർഷൻ ബില്ലിന്റെ രൂപത്തിൽ പ്രകടമായി നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരാൾ ഒരു മതം വിട്ട് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ തങ്ങൾക്ക് ഒരാളെ നഷ്ടപ്പെട്ടുവെന്ന് ഒരു മതം വ്യാകുലപ്പെടുന്നു. തങ്ങൾക്ക് ഒരാളെ കൂടി ലഭിച്ചെന്ന് മറ്റൊരു മതം തുള്ളിച്ചാടുന്നു. ഈ വൈചിത്ര്യമാണ് ഇന്ത്യൻ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. മതസ്പർദ്ധകൾക്ക് രാഷ്ട്രീയ സാമുദായിക മത നേതാക്കൾ ദുഷ്ടലാക്കോടെ വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മതം വ്യക്തിയുടെ പൌരാവകാശമാണ്. ഇവിടെ ഇനി പ്രണയം സാധ്യമല്ല. നമ്മുടെ സാഹിത്യത്തിലും തത്വചിന്തയിലും ചിറകടിച്ച് പറന്നുകൊണ്ടിരുന്ന പ്രണയത്തിന്റെ പക്ഷി ഇന്ന് ചിറകറ്റ് താഴെ വീഴുന്ന കാഴ്ചയാണ് രാജ്യത്ത് പലയിടത്തും കാണുന്നത്. നമ്മുടെ നവോത്ഥാനത്തിന്റെയും മതനിരപേക്ഷതയുടെയും ആകെത്തുകയായി ഏത് കാലത്തും നമുക്ക് എടുത്തുകാണിക്കാൻ പറ്റിയ ഉദാഹരണങ്ങളായിരുന്നു ജാതിക്കും മതത്തിനും അപ്പുറത്ത്, മറ്റെല്ലാ സങ്കുചിത ചിന്തകൾക്കും അപ്പുറത്ത് പരസ്പരം ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഒത്തുചേരൽ. ജാതിക്കും മതത്തിനും അതിർത്തികൾക്കും അപ്പുറത്ത് ഞങ്ങളും മനുഷ്യരാണെന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്ന് നിയമത്തിന്റെ വരമ്പുകളാൽ വരിഞ്ഞുമുറുക്കി മതക്കോൽ കൊണ്ട് അളന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. പാവക്കഥൈകൾ എന്ന തമിഴ് ചിത്രത്തിൽ പറയുന്ന പോലെ മനുഷ്യനല്ല സമുദായമാണ് വലുതെന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രയാണം.